Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ബ്രഹ്മവർച്ചസംഹിതായ ഉപനിഷദം വ്യാഖ്യാസ്യമഃ പഞ്ചസ്വധികരണേഷോകമധിജ്യോതിഷം അധിവിദ്യം അധിപ്രജം അധ്യാത്മം മഹാസംഹിത ഇത്യാചക്ഷതേ അഥ അധിലോകം പൃഥിവീ പൂർവരൂപം ദ്യോരുത്തരൂപം ആകാശഃ സന്ധിഃ അഥ അനന്തരം അധ്യയനലക്ഷണവിധാനസ്യ പൂർവർത്തസ്യ ഇതോ അത്യർത്ഥം ഗ്രന്ഥഭാവിതാ ബുദ്ധിർ ശക്യതേ സഹസ അർത്ഥജ്ഞാന വിഷയ അവതാരയിതം ബ്രഹ്മ അത്യന്ത ഗ്രന്ഥഭാവിതാ ബുദ്ധി ശക്യതേ സഹസ. അധ്യയനവും അർത്ഥജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്. അധ്യയനത്തിൽ എങ്ങനെയാണ് അത്യർത്ഥം ഗ്രന്ഥഭാവിതാ ബുദ്ധി, നമ്മുടെ മനസ്സിൽ ഗ്രന്ഥമാണ്, അധ്യയനം ഒരു ചൊല്ലിക്കൊടുക്കുന്നു, ശിഷ്യനേറ്റ് ചൊല്ലുന്നു. ഇവിടെ പ്രധാനമായും ശിഷ്യ ശ്രമിക്കുന്നത് ഗുരു ചൊല്ലിക്കൊടുക്കുന്നതിന് സ്വന്തം നാക്കിൽ ഉറപ്പിക്കാനാണ്, വിളിച്ചില്ല. മനസ്സ് ഗ്രന്ഥത്തിലാണ്, അക്ഷരങ്ങളിലാണ്, വരികളിലാണ്. ഗ്രന്ഥഭാവിതമായി മനസ്സ് ഗ്രന്ഥ സംസ്കാരത്തോടു കൂടിയായി, മനസ്സിൽ വരികളെ ഉള്ളൂ. അനന്തരം തൊട്ടു മുമ്പിൽ വർണ്ണം സ്വരം എന്നിങ്ങനെ പറഞ്ഞു ശിക്ഷ, അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അധ്യയന ലക്ഷണം കാണിച്ചു പൂർവർത്തസ്യ, അതാണ് നമുക്ക് പറഞ്ഞത്. കേവലം വർണ്ണം എന്താണ്, സ്വരം എന്താണ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഏതോ അത്യർത്ഥം ഗ്രന്ഥഭാവിതാണ്, അവിടെ കേവലം ശബ്ദത്തെ പരിചയപ്പെടുത്തിയതാണ്. ശിഷ്യന് മനസ്സിലായ ശബ്ദം മാത്രമേ ഉള്ളൂ. ന ശക്യതേ സഹസ അർത്ഥജ്ഞാന വിഷയ അവതാര, ഇവിടെ നിന്ന് അർത്ഥത്തെ ഗ്രഹിക്കുക, മനസ്സ് ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തിലേക്ക് പോകണം. സാധനഗതിയിൽ ശ്രവണത്തിലും ശബ്ദജ്ഞാനമേ ഉണ്ടാകാറുള്ളു, അർത്ഥജ്ഞാനം ഉണ്ടാകാറില്ല. പെട്ടെന്നിങ്ങനെ മനസ്സ് ശബ്ദത്തെ വിട്ട് അർത്ഥത്തിലേക്ക് പോകത്തില്ല. ഇത്തിരി സംഹിതായ ഉപനിഷദം സംഹിതാ വിഷയം ദർശനമെത്തിയത് ഗ്രന്ഥ സന്നിധിഷ്ഠാമിയോ വ്യാഖ്യാസ്യം, അതുകൊണ്ട് അർത്ഥത്തെ ഇവിടെ വ്യാഖ്യാനത്തിലൂടെ വ്യക്തമാകുന്നു. അതാണ് സംഹിതായ ഉപനിഷദം, സംഹിതയുടെ അർത്ഥം, സംഹിതയുടെ ദർശനം, ഉപാസനങ്ങൾ. സംഹിത എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഉപാസന എന്താണ്, അത് ആ ശബ്ദത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നു. ഒന്ന് ശബ്ദം, മറ്റൊന്ന് അർത്ഥം. ശബ്ദ ഉപാസനയുണ്ട്, അർത്ഥ ഉപാസനയുണ്ട്. ഓം എന്ന് പറയുന്ന ശബ്ദം, ആ ശബ്ദത്തെ തന്നെ സ്മരിക്കുക, ശബ്ദത്തിന്റെ ഭാവന തന്നെ നിലനിർത്തുക, ശബ്ദ ഉപാസന. വേദത്തിൽ പലയിടത്ത് ശബ്ദ ഉപാസനയുണ്ട്, ആ ശബ്ദത്തെ തന്നെ ആവർത്തിക്കുക. സാധാരണ അർത്ഥമറിയാതെ മന്ത്രം ചൊല്ലുന്നു എന്ന് പറയുന്നത് പോലെ, പക്ഷെ അർത്ഥ ഉപാസനയുണ്ട്. ഓം എന്താണ് അതിന്റെ അർത്ഥം, അതിനെ ചിന്തിക്കുക. അകാര ഉപകാരം അകാരം എന്നിങ്ങനെ അർത്ഥചിന്തന ചെയ്യുക. ഓരോന്നിന്റെ അർത്ഥം അതിനെ പലതരത്തിൽ ജാഗ്രത സ്വപ്ന സൃഷ്ടിയൊന്നോ ഏതെങ്കിലും അർത്ഥത്തിലൂടെ അതിനെ ധ്യാനിക്കുക. ഇവിടെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു, അതേ ശബ്ദം പറഞ്ഞു, വർണ്ണം സ്വരം ഇങ്ങനെ പറഞ്ഞു. ശിക്ഷ എന്ന് പറഞ്ഞതിന് ശേഷം വർണ്ണം സ്വരം എന്നെല്ലാം പറഞ്ഞാൽ എന്താ അതുകൊണ്ട് പ്രയോജനം? ഇവിടെ ഇവിടെ ഉപാസന എന്ന് നമ്മൾ ചിന്തിക്കും. ഉപാസന എന്ന് പറയുമ്പോൾ നമുക്ക് ധ്യാനിക്കാൻ എന്തെങ്കിലും വേണം. ഇവിടെ വർണ്ണം സ്വരം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമല്ലാതെ അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് അർത്ഥബോധം ഉണ്ടായില്ല. ഒരിക്കലും അതും ഉപാസനയാണ്. ഇവിടെ ശബ്ദത്തെ ധരിക്കുക, വൈദിക മന്ത്രങ്ങളെ ധരിക്കുക. ഇനി അതിലൊരു ദർശനമുണ്ട്, ഉപാസിക്കാൻ അർത്ഥബോധത്തോടുകൂടി ഉപാസനയുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്. അത് ആ ശബ്ദത്തെ പിന്തുടർന്ന് അർത്ഥത്തെ ധ്യാനിക്കുക, അതാണ് വൈദിക ഉപാസനയുടെ പ്രത്യേകത. വിഷ്ണുവിനെ ധ്യാനിക്കുന്നു, വിഷ്ണുവിനെ ധ്യാനിക്കുന്നതിന് പ്രത്യേക ശബ്ദം വേണമെന്നൊന്നുമില്ല. സംസ്കൃതം അറിയാത്തവർക്കും ധ്യാനിക്കാം, മലയാളത്തിലും ധ്യാനിക്കാം, തമിഴിലും ധ്യാനിക്കാം. അവിടെ ഭാഷയ്ക്ക് പ്രാധാന്യം. പക്ഷെ വൈദിക ഉപാസനയെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവിടെ അർത്ഥബോധ ശബ്ദത്തിലൂടെ തന്നെ വരണം. അതാണ് മുഖ്യമായ വ്യത്യാസം. വേദം അധ്യയനം ചെയ്തവനെ വൈദികമായ ഉപാസന സാധ്യമാകും. അത് ശബ്ദ ഉപാസനയായാലും ശരി, അർത്ഥഭാവനയായാലും ശരി. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഗ്രന്ഥസന്നിധിഷ്ഠാമേ, ആ ഗ്രന്ഥത്തെ ആശ്രയിച്ചുകൊണ്ടിരുന്നു. ഗ്രന്ഥം എന്ന് വെച്ചാൽ ശബ്ദമെന്നോ ശബ്ദരാശി, അതിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ അർത്ഥചിന്തകനെ ചെയ്യുന്നു. അപ്പൊ അർത്ഥം എന്ന് പറയുമ്പോൾ സാധാരണ വരുന്ന ശബ്ദാർത്ഥങ്ങളൊന്നുമല്ല അവിടെ. ശബ്ദത്തിലൂടെ ഒരു പ്രത്യേക ഭാവന അത് പറയുകയാണ്. ശബ്ദത്തിൽ നിന്ന് ലൗകികമായ അർത്ഥങ്ങളല്ല, അർത്ഥവും വൈദികമാണ്. അർത്ഥഭാവന അതിനാണ് ഇവിടെ ഉപാസനയായിട്ട് ഇവിടെ അത് ശബ്ദത്തിലൂടെ തന്നെ വേണം. അതെങ്ങനെയാണെന്ന് അടുത്ത് പറയുന്നു. പഞ്ചസ്വ അധികരണേഷു, പഞ്ചാധികരണങ്ങളിൽ, പഞ്ചാശ്രയേഷു ജ്ഞാനവിഷയേഷു, പഞ്ചജ്ഞാന വിഷയങ്ങളിൽ കാന്യത്താനീത്യ ഏതൊക്കെയാണ് പറയുന്നു. അധിലോകം ലോകേഷു അധിയ ദർശനം തത് അധിലോകം, ലോകത്തെ അധികരിച്ചുള്ള, ലോകത്തെ ഗ്രഹിച്ചുകൊണ്ടുള്ള, ലോകങ്ങളെ ധ്യാനിക്കുന്നു, അതാണ് അധിലോകം. അതാണ് ലോകേഷു അധി യദ്ദർശനം, അതിനെ അധികരിച്ച് അധികരിച്ച് അതിനെ ആശ്രയിച്ചുള്ള ധ്യാനം. തഥാ അധിലോകം തഥാ അതിജ്യോതിഷം അതിവിദ്യം അതിപ്രജം അധ്യാത്മം, അതാണ് ഇവിടെ പറഞ്ഞത്. ശബ്ദം കൊണ്ട് തന്നെ ഞാൻ ഓരോന്നിനെയും വിശദീകരിക്കുന്നു. താ ഏതാ പഞ്ചവിഷയ ഉപനിഷത്തോ, ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള ഉപാസനകൾ. ലോകാദി മഹാവസ്തു വിഷയത്വ അധിലോകം, ലോകത്തെ അവിടെ ലോകമെന്ന് പറയുന്ന മഹാവസ്തു വിഷയമാക്കുന്നു. സംഹിതാ വിഷയത്വ സംഹിത വിഷയമാക്കുന്നു. അതുകൊണ്ട് അതിനെ പറയുന്ന എന്താണ്, മഹാസംഹിത മഹത്യച്ഛത്ത സംഹിതാശ്ച മഹാസംഹിത ഇത്യാചക്ഷരെ കഥയന്തി വേദവിദ. സംഹിത എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെ ലോകവുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കുക. ആ ഒരു ഉപാസന അധത്താസാം യഥോപന്യസ്ഥാനം അധലോകം ദർശനം ചെയ്ത് വൈദികമായ എല്ലാ കാര്യങ്ങളും അലൗകികമാണ്, ലോകസാധാരണമായ കാര്യങ്ങളും. വേദത്തിൽ പറയുന്ന സ്വർഗം അധിഷ്ഠം സംസ്കാരം ഇതും ലോകസാധാരണമായ കാര്യങ്ങളും. അതുകൊണ്ട് വേദത്തിൽ പറയുന്ന ഉപാസനകൾക്കും അങ്ങനെ ഒരു പ്രത്യേകതയാണ്. അത് ലോകസാധാരണം അല്ല എന്നുവെച്ചാൽ അത് അപൂർവമാണെന്ന് പറയും. നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്, നമുക്ക് കൃത്രിമമായി തോന്നുന്ന കാര്യങ്ങളാണ്, നമുക്ക് പരിചയമുള്ള ലൗകികമാണ്, അത് സ്വാഭാവികമാണ്, അത് നമുക്ക് കൃത്രിമത്വം അനുഭവപ്പെടുത്തില്ല, ചിരപരിചയമെന്ന കാര്യങ്ങളാണ്. വൈദികം അങ്ങനെയല്ല, നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. ആ ശബ്ദം നമുക്ക് പരിചയമില്ല, അതിൽ പറയുന്ന അർത്ഥം പരിചയമില്ല. പക്ഷെ എന്നാലും അത് അനിഷ്ഠേയമാണ്, വൈദികന് അനിഷ്ഠേയമാണ്, അല്ലാത്തവർക്കല്ല. അതിനെ മഹാസംഹിത ഇത്യാചക്ഷര കഥയന്തി വേദവിധ, അതുകൊണ്ട് പറഞ്ഞു വേദവിധ. ഇത് വേദവിത്തുക്കൾക്ക് വേണ്ടിയാണ്, വൈദികന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. വൈദിക സംസ്കാരമില്ലാത്തവർക്ക് ഇതെന്താണ്, ഇത് ഗ്രഹിക്കാൻ തന്നെ പ്രയാസം, ഉപാസന അസാധ്യമായി വരും. അതുകൊണ്ട് പ്രത്യേകം പറയുന്നു വേദവിധ, വേദത്തെ അറിയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. വേദവിത്തുക്കൾക്ക് ഇത് മനസ്സിലാവും എന്നാണ്. വേദവുമായി ബന്ധമില്ലാത്തവർക്ക് എന്തായി പറയുന്നത്, ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് എന്താ ലാഭം, ഇങ്ങനെയെല്ലാം ചിന്തിച്ചാൽ ഒരു പിടിയും കിട്ടത്തില്ല. അത് താസാം യഥാ ഉപന്യസ്ഥാനം അധിലോകം ദർശനം ഉച്ചതേ, അവർക്ക് വേണ്ടി ആ അധിലോകം ദർശനം, അധിലോക ഉപാസന ദർശനത്തിന്റെ ഉപാസന അതിനെ കുറിച്ച് പറയുന്നു. അധ എന്നടുത്ത് പറഞ്ഞു അധ അധിലോകം അധശബ്ദ സർവത്ര ക്രമവിവക്ഷാർത്ഥം, ഇവിടെ ക്രമത്തിലാണ് ഓരോന്നിനെയും പറയുന്നത്. കാരണം ക്രമം എന്ന് പറയുന്നത് പറഞ്ഞ അധിലോകം അതിജ്യോതിഷം, അടുത്ത് പറയുന്നു അധ അധിലോകം അധ അതിജ്യോതിഷം അധ അതിവിദ്യം, ഇങ്ങനെ ആ ക്രമത്തെ പറയുന്നു. എന്താണോ ഉപാസന, പൃഥ്വി പൂർവരൂപം, ദ്വൃത്തരൂപം, ആകാശ സന്ധി. പൃഥ്വി പൂർവരൂപം, പൂർവ വർണ്ണ പൂർവരൂപം. സംഹിതയെ കുറിച്ചാണ് പറയുന്നത്. സംഹിത എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞുള്ള ഗ്രന്ഥത്തെ ആശ്രയിച്ച ഇവിടെ ഉപവാസം, ശബ്ദത്തെ ആശ്രയിച്ചുള്ള ഉപവാസം. ഏതാണ് ആ ശബ്ദം? ഈ വേദമന്ത്രങ്ങൾ തന്നെ ശബ്ദം. ഈ ശബ്ദങ്ങൾക്ക് ഒരു പരസ്പര ബന്ധം, ഒരു ചേർച്ചയുണ്ട്. ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്നു. അതിനാണ് സംഹിത എന്ന് പറയുന്നത്. ഇത്യധിലോകം എന്ന് പറയുന്നു. അവിടെ ഇതി, അധിലോകം രണ്ടും ചേർന്നിരിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്, ശബ്ദം ഇങ്ങനെയാണ് ചേർന്നിരിക്കുന്നത്, അതുപോലെ ഒരു ചേർച്ച ഈ ലോകത്തിലുണ്ട്. അങ്ങനെ പറയുന്നത് പൃഥ്വി പൂർവരൂപം. ഉദാഹരണം പറഞ്ഞ ഇതി അധിലോകം, ഇതി ഇതിലെ ഈ, ഇതാണ് പൂർവരൂപം. പൂർവവർണ പൂർവരൂപം. സംഹിതായ പൂർവേവർണേ പൃഥ്വി ദൃഷ്ടി കർത്തവ്യ ഇത്യുക്തം ഭവതി. ഈ ശബ്ദങ്ങളുടെ ഈ ചേർച്ചയുണ്ട്, ഈ ലോകങ്ങളുടെ ചേർച്ചയുണ്ട് എന്ന് ധ്യാനിക്കണമെന്നാണ്. അതങ്ങനെ സംഭവിക്കും. ഇതി എന്ന് പറയുന്ന കേവല ശബ്ദമല്ലേ, അതിന് പൃഥ്വി ദൃഷ്ടി കർത്തവ്യ. അതാണ് ആ പൃഥ്വി തത്വം. ഈ ലോകത്തിൽ മുഖ്യമായിരിക്കുന്നതല്ലേ പൃഥ്വി, അതുതന്നെയാണ് ഈ ശബ്ദത്തിൽ ഭാവന ചെയ്യേണ്ടത്. ഇതി ഇക്കാരം, ഇത് പൃഥ്വിയാണ്. തഥാ ദ്യുത്തരൂപം, അതിന് അധി, ഇതി അധി. ഉത്തരമായി വന്നിരിക്കുന്നത് ആ ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ദ്യൗഹു ദ്വിലോകമാണത്, ആകാശവും അന്തരീക്ഷലോക. അതങ്ങനെ ഇക്കാരം പൃഥ്വിയും അകാരം അന്തരീക്ഷമാകുന്നത്, അതുകൊണ്ടെന്താ ബന്ധം? ഇക്കാരം പൃഥ്വിയും അകാരം അന്തരീക്ഷവും തന്നെ ദ്വിലോകവും തന്നെ പറയുന്നു. ഇതെന്താണോ ദൃഷ്ടി കർത്തവ്യ, അങ്ങനെയൊരു ഭാവന, അങ്ങനെ ഒരു ഭാവന മനസ്സിൽ, അങ്ങനെയൊരു സങ്കല്പം, അതാണ് ഉപാസന എന്ന് പറയുന്നത്. ആ സങ്കല്പം മനസ്സിൽ വരിക, അതായിട്ടങ്ങനെ ധ്യാനിക്കാൻ പറയും. അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും ഒരു സയൻസിനെ കുറിച്ച് പറയും, കേവലം ഉപാസനയാണ്. ഭാവനയെ കുറിച്ച് പറയും, ഭാവനയ്ക്ക് വേണ്ടി പറയും. അപ്പോ ഇതി അധി ആകാശം അന്തരീക്ഷലോക സന്ധിർമധ്യം ഇത്യധി, അവിടെ സന്ധി വന്ന് കൂടിച്ചേർന്നു. അതാണ് മധ്യം. ആകാശ സന്ധി അടുത്ത് പറയുന്നു. ആകാശം അന്തരീക്ഷലോകം, ദ്യോഹ ഉത്തരരൂപം, ദ്വിലോകമാണ് ഉത്തരരൂപമായിരിക്കുന്നു. അടുത്ത് പറയുന്നു ആകാശം അന്തരീക്ഷലോക സന്ധി മധ്യം, അതാണ് സന്ധി. പൃഥ്വി ദ്വിലോകം ഇതിന് രണ്ടിനും മധ്യത്തായി വരുന്ന ആകാശം അന്തരീക്ഷലോകം. ദ്വിലോകം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ലോകമാണ്, അതീന്ദ്രിയമായ ലോകമാണ്. ആകാശം അല്ലെങ്കിൽ അന്തരീക്ഷലോകം നമ്മൾ കാണുന്നതാണ്, പൃഥ്വി നമ്മൾ കാണുന്നതാണ്. ഇവിടെ മൂന്ന് ലോകങ്ങൾ, സാധാരണ സപ്തലോകങ്ങളെന്ന് പറയും, അല്ലെങ്കിൽ ചതുർദശ ഭുവനങ്ങളെന്ന് പറയും. ചിലയിടത്ത് മൂന്ന് ലോകമെന്ന് പറയും. ഭൂലോകം, ഈ കാണുന്ന ആകാശം, അതിനുപരിയായിട്ടുള്ള ദ്വിലോകം. ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ഇത് തന്നെ പ്രപഞ്ചം. പൃഥ്വിയും ആകാശവും ദ്വിലോകവും കൂടി ചേരുമ്പോൾ പ്രപഞ്ചമായി. ഇത് ഏതുപോലെ വർണ്ണങ്ങൾ ചേർന്നിരിക്കുന്നത് പോലെ, ഈ ശബ്ദങ്ങൾ ചേർന്നിരിക്കുന്നത് പോലെ, പൂർവരൂപം ഉത്തരരൂപം സന്ധി ഇത് ചേർന്നിരിക്കുന്നത് ലോകമിരിക്കുന്നു. അതുകൊണ്ട് എവിടെ ആണോ ആ സംഹിത കാണുന്നത്, സന്ധി കാണുന്നത്, ആ സംഹിതയെ ഈ ലോകമായിട്ട് തന്നെ എടുക്കുക. സന്ധി മധ്യം പൂർവോത്തര രൂപയോഹോ സന്ധിയേ അസ്മിൻ പൂർവോത്തര രൂപയേ. പൂർവോത്തര രൂപങ്ങൾ അവിടെ കൂടിച്ചേരുന്നു. പൃഥ്വിയും ദ്വിലോകവും കൂടിച്ചേരുന്നു ആകാശം. അതിന് രണ്ടിനെ അത് ബന്ധിപ്പിക്കുന്നു. ലോകം വളരെ വലുതാണ്, ശബ്ദം ക്ഷണികമാണ്, തുച്ഛമാണ്. പക്ഷെ ആ ശബ്ദത്തിൽ ആ ലോകഭാവന, അതുകൂടെ അനുഷ്ഠിക്കാൻ വിധിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അത് അധിലോക ഉപാസന എന്ന് പറയും. അതെങ്ങനെയാ, ഇതെങ്ങനെ ശരിയാവും? ശബ്ദം വേറെ, ലോകം വേറെ, സംഹിത വേറെ, സന്ധി വേറെ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ വേറെ. ഇത് രണ്ടിലും ഒരു സമാനതയും നമ്മൾ കാണുന്നില്ല. അപ്പൊ അതിൽ അതിനങ്ങനെ ഭാവന ചെയ്യാൻ പറയുക വിചിത്രമാണെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാ ഉപാസനകളും വിചിത്രമാണ്. സാളഗ്രാമവും വിഷ്ണുവുമായിട്ടൊരു ബന്ധമില്ല, പക്ഷേ സാളഗ്രാമത്തെ വിഷ്ണുവായിട്ട് ഉപാസിക്കുന്നു. ശിവലിംഗവും ശിവതത്വമായിട്ടൊരു ബന്ധമുണ്ട്. ഇന്നലെ ശിവലിംഗത്തെ ശിവതത്വമായിട്ട് ഉപാസിക്കുന്നു, പൗരാണികമായ ഉപാസന. എവിടെ ഉപാസന പറയുന്നു അവിടെ കേവലം അത് അനുഷ്ഠിക്കുക. അവിടെ യുക്തി അന്വേഷിച്ചു കഴിഞ്ഞാൽ കേവലം നമ്മുടെ മനസ്സിനൊരു സമാധാനം കൊടുക്കാമെന്നുള്ളല്ലാതെ ശരിയായ യുക്തിയില്ല. അങ്ങനെ വിധിച്ചിരിക്കുന്നു അതൊന്ന് ചെയ്യുന്നു. അതിന്റെ സയൻസ് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വിചിത്രമായ പല കാര്യങ്ങളും ഇതുപോലെ പറയേണ്ടി വരും. യുക്തിയെ ബോധ്യപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. പിന്നെ ഒരുപാട് പഴം കഥകളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ ഉപാസകന് ഫലം ലഭിക്കുന്നുണ്ട്. സാളഗ്രാമത്തിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്നവന് വിഷ്ണു പ്രത്യക്ഷമാകും. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? സാളഗ്രാമം വെറും ഒരു കല്ലിന്റെ കഷണം. പക്ഷെ അതിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്നവന് എങ്ങനെ വിഷ്ണു സാക്ഷാത്കൃതമാകുന്നു? ഒരു കല്ലിന്റെ കഷണവും വിഷ്ണുവായിട്ട് എന്താ ബന്ധം എന്ന് ചിന്തിച്ചാൽ അവിടെ അത് യുക്തിപ്പെടുന്ന കാര്യങ്ങളല്ല, സയൻസിന്റെ വിഷയമല്ല, അതൊന്നുമല്ല. അതുപോലെ ഇവിടെയും സയൻസ് ഒന്നും പറയും. ഇതൊക്കെ ആൾക്കാർ സയൻസാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തെങ്കിലും സയൻസ് കാണുമായിരിക്കും, പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നു. ഇവിടെ ഈ ഭാവന, ആ ഭാവനയ്ക്ക് ഫലമുണ്ട് എന്നും പറയുന്നു. മറ്റ് ലൗകികമായ പൗരാണികമായ ഭാവനകൾക്ക് എങ്ങനെയാണ് ഫലമുള്ളത്, അതുപോലെ വൈദികമായ ഭാവനയ്ക്കും ഫലം അവിടെ തന്നെ പറയുന്നു. ആ ഭാവന ചെയ്യുന്നതിന് ഫലമുണ്ടാകുന്നു. അതിന്റെ സയൻസ് ശാസ്ത്രമൊന്നും അന്വേഷിക്കാൻ പോകേണ്ട കാര്യമില്ല, പറയുന്നതും ചെയ്യുക. അത്രയൂടെ പറയുന്നു. ഓങ്കാരത്തെ ബ്രഹ്മമായിട്ട് വാസിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നൊരു ശബ്ദം മാത്രം, ശരീരത്തിന്റെ ഈ ശബ്ദം പ്രകടമാകുന്ന സ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ശബ്ദം, ഏതൊരു ശബ്ദവും പോലെയുള്ള ശബ്ദം. ശബ്ദം എന്നുള്ളതിനൊക്കെയാണ് മറ്റ് ശബ്ദങ്ങളിൽ നിന്ന് ഒരു വിശേഷതയില്ല. പക്ഷേ ആ ഓങ്കാരത്തെ ബ്രഹ്മമായിട്ട് വാസിക്കുന്നവന് ബ്രഹ്മസാക്ഷാത്കാരം സംഭവിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഈ പറയുന്ന വൈദികമായ ഉപാസന അനുഷ്ഠിക്കുന്നവന് ഇതിന് ഫലമുണ്ടാകുന്നു. കർമ്മം ഫലം, പ്രത്യേകിച്ച് വൈദികമായ കർമ്മങ്ങൾ. ഈ കർമ്മവും ഫലമായിട്ട് എന്താ ബന്ധം എന്ന് നമുക്ക് ചിന്തിച്ചാൽ സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ടാണ് വൈദികന്മാർ പറയുന്നത് കർമ്മത്തെയും ഫലത്തെയും ബന്ധിപ്പിക്കുന്നത് അപൂർവമാണ്, പിടികിട്ടാത്ത ഒന്നാണ്. അത് തന്നെയാണ് ഉപാസനയും അതിന്റെ ഫലവും. ഇത് ഈ ഉപാസന അനുഷ്ഠിച്ച എങ്ങനെയും ഫലമുണ്ടാകും, അതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് നമുക്ക് ബുദ്ധിക്ക് പിടികിട്ടുന്നതല്ല. സ്ഥലഗ്രാമത്തിൽ ഉപാസിക്കുന്നവന് വിഷ്ണു അവന് പ്രത്യക്ഷമാകും. ഈ രണ്ടും തമ്മിൽ എന്താ ബന്ധം? അതൊന്നും ബുദ്ധിക്ക് പിടികിട്ടത്തില്ല. പക്ഷെ അവൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചിത്രം വരച്ചു വയ്ക്കുന്നു, ദേവന്റെയോ ദേവിയുടെയോ ഏതെങ്കിലും ഒരു ചിത്രം വരച്ചു വയ്ക്കുന്നു, അതിനുപാസിക്കുന്നു. അതിനുപാസിക്കുന്നവൻ എങ്ങനെയാ? ആ അവന്റെ ഉപാസ്യമായിരിക്കുന്ന ചൈതന്യം പ്രത്യക്ഷമാകുന്നു, അല്ലെങ്കിൽ ആ ദേവത പ്രത്യക്ഷമാകുന്നു. ഈ രണ്ടും തമ്മിൽ എന്താ ബന്ധം? ഇവിടെ സയൻസിനോ യുക്തിക്കോ ഒന്നും മറുപടി പറയാൻ പറ്റത്തില്ല, പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു. അതുപോലെ ഇവിടെയും പറയുന്നു ശബ്ദത്തിൽ സംഹിതയിൽ ലോക ഉപാസന അത് ചെയ്യുക. ഇതെല്ലാം അദൃഷ്ടമാണ്, അതീന്ദ്രിയമാണ്, ഫലം സംഭവിക്കുന്നു എന്ന് മാത്രം, യുക്തിയില്ല. ആകാശസന്ധി, വായുസന്ധാനം, വായുസന്ധ്യ സന്ധാനം, സന്ധിയേതേനേതി സന്ധാനം. എന്തുകൊണ്ടാണോ ഇത് കൂടിച്ചേരുന്നത്, എന്താണോ ആ യത്നം, നമുക്ക് വേണമെങ്കിൽ പല സയൻസും വ്യാഖ്യാനിക്കാം. പക്ഷെ ഇവിടെ അതുദ്ദേശമല്ല പറഞ്ഞിരിക്കുന്നു. പൂർവവർണം ഉത്തരവർണം അത് കൂടിച്ചേരുന്നു, കൂടിച്ചേരുന്നതിനൊരു യത്നം ആവശ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? ഈ തീ എന്നെഴുതുന്നു, പിന്നെ അധിലോകുന്നതിന് ശേഷം എഴുതി, എന്നിട്ട് തന്നെ രണ്ടിനും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ പറയുന്നു ഈ കാലത്തിന് അകാരം ആദേശം വന്നു, പരത്തിൽ അകാരം ഇരിക്കുമ്പോൾ ഇത്യധി ലോകം. വ്യാകരണം അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അപ്പോ അത് നമ്മൾ കൂട്ടിച്ചേർത്താൽ മതി, ഈ കാലത്തിന്റെ സ്ഥാനത്ത് അകാരം എഴുതി കഴിയുമ്പോൾ ഇത്യധി ലോകം. ഇവിടെ അതല്ല പറയുന്നത്, നമ്മളീ കാണുന്നതെല്ലാം ലിപിയാണ്, ലിപിയിലാണ് നമ്മൾ സന്ധി ചെയ്യുന്നത്. ഇവിടെ ലിപിയെ കുറിച്ചല്ല പറയുന്നത്. ഇത് പറയുന്ന കാലത്ത് ഈ ലിപി ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്. നമുക്കിന്ന് ശബ്ദത്തെ ലിപിയിലൂടെ അറിയാൻ പറ്റുന്നത്, നമ്മൾ ലിപിയുടെ സ്വാധീനം കൊണ്ട്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ലിപികളാണ്. ഇവിടെ അതല്ല പറയുന്നത്, ഇവിടെ ശബ്ദത്തെയാണ് പറയുന്നത്. ഇവിടെ ഗ്രന്ഥം എന്ന് പറയുന്നത് ശബ്ദമാണ്. ശബ്ദത്തിലാണ് പൂർവം, ശബ്ദത്തിലാണ് ഉത്തരം, ശബ്ദമാണ് കൂടിച്ചേരുന്നത്, ശബ്ദങ്ങളിലാണ് സംഹിതം. ആ ശബ്ദം ശബ്ദരൂപത്തിൽ നമ്മൾ ശ്രവിക്കുന്നു. ശബ്ദം ശബ്ദാത്മകമായി നമ്മുടെ മനസ്സിലും പ്രവർത്തിക്കുന്നു. മനസ്സ് ശബ്ദരൂപത്തെ പ്രാപിക്കുന്നു, ശബ്ദരൂപത്തിൽ പരിണമിക്കുന്നു. അവിടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, അല്ല പുസ്തകത്തിലെ കാര്യങ്ങൾ പറയുന്നത്, എഴുതി വയ്ക്കുന്നതിന്റെ കാര്യം. ആ ശബ്ദങ്ങൾക്ക് എന്താണ് പൂർവ്വഭാഗം, പൂർവ്വരൂപമുണ്ട്. ശബ്ദം ശ്രവണേന്ദ്രിയത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നു. നമ്മുടെ അന്ധക്കരണത്തിൽ അത് മനസ്സിന്റെ പരിണാമരൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശബ്ദം മനസ്സിന്റെ പരിണാമമാണ്, അങ്ങനെയാണ് മനസ്സിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ മനസ്സിൽ പരിണാമരൂപത്തിൽ എന്തുണ്ട്? ശബ്ദത്തിന്റെ പൂർവ്വരൂപമുണ്ട്, ഉത്തരരൂപമുണ്ട്. അത് കൂടിച്ചേർന്നു, സംഹിത ചേർച്ച വന്നു. അതങ്ങനെ കൂടിച്ചേരുന്നതിന് എന്ത് വേണം? പ്രയത്നം വേണം, ഉള്ളിൽ പ്രയത്നം വേണം, പ്രാണന്റെ പ്രയത്നം വേണം. അതാണ് വായു. ആ പ്രയത്നത്തെ, ആ സന്ധാനത്തെ വായുവായി കാണുക. കാരണം ആ വായു എന്ന് പറയുന്ന കർമ്മത്തിന്റെ പ്രതീകമാണ്, യത്നത്തിന്റെ പ്രതീകമാണ്. ശബ്ദങ്ങൾ അന്ധകരണത്തിൽ പ്രകടമാകുന്നു. നമ്മൾ പറയുന്നില്ലേ ശബ്ദം കേൾക്കുന്നു, കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ശബ്ദം? ശബ്ദം നമ്മുടെ ഉള്ളിൽ പ്രകടമാകുന്നു എന്നാണ്. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അന്ധകരണം, മനസ്സ്. മനസ്സിൽ ശബ്ദം പ്രകടമാകുന്നതിനാണ് നമ്മൾ കേൾക്കുക എന്ന് പറയുന്നത്. മനസ്സിൽ ശബ്ദം പ്രകടമാകുക എന്ന് പറഞ്ഞാൽ മനസ്സ് ശബ്ദരൂപത്തെ പ്രാപിക്കുകയാണ്. മനസ്സ് ഇക്കാരൂപത്തെ പ്രാപിക്കുന്നു, അകാരൂപത്തെ പ്രാപിക്കുന്നു, യക്കാരൂപത്തെ പ്രാപിക്കുന്നു. മനസ്സാ രീതി പരിണമിക്കുന്നു. വരുന്ന ശബ്ദം കേട്ടു, ഞാൻ ഇകാരം കേട്ടു, അകാരം കേട്ടു. അവിടെ അത് ഒരു യത്നം കൊണ്ട് സാമീപ്യത്തിൽ വരുന്ന ശബ്ദങ്ങൾ കൂടിച്ചേരുന്നു. ഇതിങ്ങനെ മാനസികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം മനസ്സിൽ കാണാൻ ആവശ്യപ്പെടുകയാണ്. അവിടെ ആ മനസ്സിൽ വരുന്ന പൂർവ്വരൂപം അതിനെ പൃഥ്വിയായി കാണുക, ഉത്തരരൂപം ദ്യുവായി കാണുക, മധ്യം ആകാശമായി കാണുക. ഇതിനെ കൂട്ടിച്ചേർക്കുന്ന യത്നം, ആന്തരികമായ യത്നം, അതിൻ്റെ കൂടിച്ചേർത്തില്ല, അതിനെ വായുവായി ഭാവന ചെയ്യുക. അപ്പൊ ഇവിടെ ശബ്ദവും മാനസികമായി, ആ ശബ്ദത്തിലുള്ള ഭാവനകളും മാനസികമായി, ലോകഭാവന. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മനസ്സിന് ഏകാഗ്രത സംഭവിക്കുന്നു. അപ്പൊ മനസ്സിന്റെ ഏകാഗ്രതയ്ക്കുള്ള ഒരു അഭ്യാസമാണ്. അതുകൊണ്ട് പറയും ഉപാസന നിശിതം മനസ്, ഉപാസന കൊണ്ട് നിശിതമായ മനസ്സ്, ഉപാസന കൊണ്ട് മൂർച്ചയുള്ള മനസ്സ്. ഏത് ഭാവനയും മനസ്സിന്റെ ഏകാഗ്രതയാണ്. എന്ത് ഭാവനയാണ്? നല്ലതായാലും ചീത്തയായാലും ഭാവന എന്ന് പറയുന്നത് ഏകാഗ്രതയാണ്. അത് ചില സമയം അത് ക്ഷണികമായി പോകും, ചില സമയം അത് ദീർഘമായി നീക്കും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ദീർഘമായ ആ ഭാവനയാണെങ്കിൽ നമ്മൾ പറയാം അത് നല്ല ഏകാഗ്രതയാണ്. ക്ഷണികം ആണ് ആ ഭാവനയെങ്കിൽ നമ്മൾ അതിന് ഏകാഗ്രത എന്ന് പറയപ്പെടുന്നു. അത് ഏകാഗ്രമാണ്. ഏകാഗ്രത എന്ന് പറയുന്നത് എന്താണ്? മനസ്സിൽ ഒരു വിഷയം വരുന്നതിനാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ഏകമായ അഗ്രം എന്ന് വെച്ചാൽ ഏകമായ വിഷയം. മനസ്സിന് ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ മനസ്സിനവിടെ ഏകാഗ്രത ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് ഏകാഗ്രതയെന്ന് സമ്മതി നമ്മൾ അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ട്? ആ വിഷയം മനസ്സിൽ തുടർച്ചയായി നിന്നാൽ മനസ്സതിനെ തുടർച്ചയായി ഗ്രഹിച്ചാലേ നമ്മൾ അതിന് ഏകാഗ്രത എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഏകാഗ്രത കൊണ്ട് മനസ്സിന് മൂർച്ഛ കൂടുന്നു എന്നാണ്. ഉപാസനയുടെ ഫലം അതാണ്, മനസ്സിന്റെ മൂർച്ഛ കൂട്ടുക എന്നുള്ളതാണ്. അതിനുള്ളൊരു വൈദികമായ ഉപായം അതായിട്ടാണ് ഇത് പറയുന്നത്. കാളഗ്രാമത്തെ വിഷ്ണുവായിട്ട് ഒരാൾ ധ്യാനിക്കുന്നു, ഇത് തന്നെ വിഷ്ണു. അപ്പോൾ അയാൾ നിരന്തരം അത് ധ്യാനിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ മൂർച്ഛ കൂടിയാണ്, മനസ്സിലൊരു വിഷയം മാത്രം നിൽക്കുകയാണ്. അതിന്റെ ഫലമായി എന്താ സംഭവിക്കുന്നത്? മനസ്സുമായിട്ടോ ഈ ശാലഗ്രാമമായിട്ടോ അയാൾ ധ്യാനിക്കുന്നതുമായിട്ടോ ഒരു ബന്ധമില്ലാത്ത മറ്റൊന്ന് സംഭവിക്കുന്നു, ഒരു സാക്ഷാത്കാരം സംഭവിക്കുന്നു. അതുപോലെയാണ് ഇവിടെ. ഇവിടെ ഫലം പറയുന്നത് മുഖ്യമായിട്ടും മനസ്സിന്റെ ഏകാഗ്രത, മറ്റ് ഫലങ്ങളും പറയുന്നുണ്ട്. അത് ഈ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ഒരു ബന്ധമുണ്ടാകില്ല. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫലമുണ്ടാകുന്നു. ഇവിടെ പറയുന്നു ഫലം സുവർണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ബ്രഹ്മവർച്ചസ്വം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രജയുണ്ടാകുന്നു, ഐശ്വര്യമുണ്ടാകുന്നു, മേഘയുണ്ടാകുന്നു, ഇത്തരം ഫലങ്ങളെക്കുറിച്ച് പറയും. അത് സംഭവിക്കുന്നു എന്നാണ്. കാരണം ഇതെല്ലാം മനസ്സിലാണ്. ഭൂമിയിൽ അധ്വാനിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഫലമുണ്ടാകുന്നു, ഭൂമി ഫലം തരുന്നു. അതുപോലെ മനസ്സുകൊണ്ട് അധ്വാനിക്കുമ്പോൾ മനസ്സിൽ ഫലമുണ്ടാകുന്നു. ആ ഫലവും മാനസികമാണ്, ആത്യന്തികമായിട്ട് സർവഫലങ്ങളും മാനസികമാണല്ലോ. ആ മാനസികമായ ഫലത്തെയാണ് നമ്മൾ പറയുന്നതിന്റെ ഏകാഗ്രത. അത് ബാഹ്യമായ പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നു. ബാഹ്യമായ പ്രപഞ്ചത്തിനും അതിൻ്റെതായ ഫലത്തെ ഉണ്ടാകുന്നു. ഒരാൾ ശിവലിംഗത്തെ ശിവനായിട്ട് അയാൾ ആരാധിക്കുന്നു, അതിനെ ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്നവന് ശിവൻ ബാഹ്യമായി പ്രത്യക്ഷപ്പെടുന്നു. ആ ഉപാസന ഉണ്ടായിട്ട് മനസ്സിന് ഏകാഗ്രത ആന്തരികമായി ഫലം ബാഹ്യമായി സംഭവിക്കുന്നു. ശിവരൂപം പ്രത്യക്ഷപ്പെടുന്നു. അതെങ്ങനെയാണ്? ഇത് രണ്ടും തമ്മിൽ കേവലം മനസ്സിലാണ് അയാൾ അധ്വാനിച്ചത്, പക്ഷെ പുറമേ അങ്ങനെ ഫലം വന്നു. അതുപോലെ ഉപാസനയ്ക്കും പറയുന്ന ഫലം ആന്തരികമായ ഫലം വരുന്നു, മനസ്സിന്റെ ഏകാഗ്രത. ബാഹ്യമായും ഫലം വരുന്നു, ഐശ്വര്യവും മറ്റും ബാഹ്യമായും ഉണ്ടാകുന്നു. അത് അദൃഷ്ടം കൊണ്ട് സംഭവിക്കുന്നു. ആ കാര്യകാരണ ബന്ധം അത് മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ടാണ് വേദം ഈശ്വരൻ പറഞ്ഞിരിക്കുന്നത്, ഈശ്വരൻ ഉച്ചരിച്ചിരിക്കുന്നതെന്നെല്ലാം പറയുന്നത്. ആ കാരണം കൊണ്ടാണ് വിദ്യാർത്ഥി ലോകം ദർശനം ഇതുപോലെ. ബാക്കി വരുന്ന ദർശനങ്ങളും ഇതുപോലെയാണ്. അത് അതിജ്യോതിഷം മറ്റൊരു ഭാവനയെക്കുറിച്ച് പറയുന്നു. അത് അതിജ്യോതിഷം എന്താണ്? അഗ്നിപൂർവരൂപം ഇത് തന്നെ. ആ ശബ്ദം തന്നെ വൈദികമായ ശബ്ദങ്ങൾ, ആ വൈദികമായ ശബ്ദങ്ങളുടെ സംഹിതം അവിടെ സർവശബ്ദങ്ങൾ പ്രത്യേകിച്ച് ശബ്ദത്തെക്കുറിച്ച് പറയുകയാണ്. പറഞ്ഞിട്ടുള്ള ഗ്രന്ഥഭാവിതമായ ബുദ്ധി, വേദാധ്യയനം ചെയ്യുന്നവന്റെ ആ മനസ്സ് തന്നെ ശബ്ദമയമായി, വേദമയമായി, ശബ്ദാത്മകമായി. അവനെ സംബന്ധിച്ചിടത്തോളം പൂർവം ഉത്തരം എന്ന് പറഞ്ഞാൽ അവിടെ ശബ്ദധാരണയ്ക്ക് പ്രയാസം. ഒരു ലൗകികമാനെ സംബന്ധിച്ചിടത്തോളം, മനസ്സിനെ സംബന്ധിച്ച് അതൊക്കെ പ്രയാസമാണ്. ആ ശബ്ദധാരണ പ്രയാസമാണ്, ശബ്ദത്തിൽ ധാരണ ചെയ്യുന്ന പ്രയാസം. എന്തുകൊണ്ട്? അവന്റെ മനസ്സിൽ വേദമില്ല, അവന്റെ മനസ്സിൽ ബാഹ്യമായ വിഷയങ്ങളാണ്. അവന്റെ മനസ്സ് ധാരണ ചെയ്യുന്നവിടെ കാണുന്ന നാമരൂപങ്ങളിലൊക്കെ അവന് ധാരണ ചെയ്യാൻ പറ്റും. അവന്റെ ഇഷ്ടവിഷയങ്ങളിലും മനസ്സ് ധാരണ. ഇതങ്ങനെ വൈദികന്റെ മനസ്സ് തന്നെ വാങ്മയമാണ്, ശബ്ദാത്മകമാണ്. പറയുന്നത് അത്യന്തം ഗ്രന്ഥഭാവിതമായി, ഗ്രന്ഥ സംസ്കാരത്തോടുകൂടിയതായി വേദത്തെ മാത്രം ധ്യാനിക്കുന്നവന്. അവനെ സംബന്ധിച്ചത് ഈ ഭാവനയെല്ലാം അനായാസമാണ്. എങ്ങനെയാണോ അവന്റെ മനസ്സിലൂടെ ഈ വേദരാശി കടന്നുപോകുന്ന, അതുപോലെ അവന്റെ മനസ്സിലൂടെ ഈ ഭാവനകളും അതിനോടൊപ്പം കടന്നു പോകും. അത് പ്രയാസമുള്ള കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഏച്ചു കെട്ടിയതുപോലെ ഇരിക്കും. എന്താ ഈ പറയുന്നത് എന്ന് തോന്നുന്നു. അത് അതിജ്യോതിഷം അഗ്നി പൂർവ്വരൂപം, അതിന്റെ പൂർവ്വരൂപമായി അഗ്നി എടുക്കുക, അതൊരു ജ്യോതിസാണല്ലോ ഈ പൃഥ്വിയിലെ അഗ്നി. ആദിത്യ ഉത്തരരൂപം, ആദിത്യനാണ് ഉത്തരരൂപമായിരിക്കുന്നത്.